പണ്ഡിതൻ, ആസക്തികളെ അതിജീവിച്ചവൻ. ജിൽസ ജോയ് എഴുതുന്നു, ജെറോമിന് മറക്കാനാവാതെ ആ സ്വപ്നം മനസ്സിലങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ഇതായിരുന്നു സ്വപ്നം. ജെറോം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവിടെ നിത്യനായ വിധികർത്താവിനെ മുഖത്തോടു മുഖം കണ്ടു. തേജസാർന്ന പ്രകാശത്തിന്റെ ആധിക്യം കൊണ്ട് തല ഉയർത്തി നോക്കാൻ ധൈര്യപ്പെട്ടില്ല. ആരാണ് നീ? ക്രിസ്തുവിന്റെ ചോദ്യം. ഞാൻ ജെറോം, ഒരു ക്രിസ്ത്യാനി. അതായിരുന്നു മറുപടി. ഉടനെ വന്നു ക്രിസ്തുവിന്റെ പ്രതികരണം. നീ നുണ പറയുന്നു. മുഖമടച്ച് ഒരടി കിട്ടിയ പോലെ തോന്നി ജെറോമിന്. ഞാൻ ക്രിസ്ത്യാനിയാണ്, ജെറോം വിളിച്ചു പറഞ്ഞു. അല്ല, നീ സിസറോയുടെ ആളാണ്. നീ ക്രിസ്ത്യാനിയല്ല. ക്രിസ്തുവിന്റെ വാക്കുകൾ മുഴങ്ങി, സ്വപ്നവും മാഞ്ഞു. ലാറ്റിൻ, ഗ്രീക്ക്, ഹീബ്രു ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന ജെറോമിന് ഉത്തമ സാഹിത്യകൃതികൾ വായിക്കാൻ ഏറെ താൽപ്പര്യമായിരുന്നു. പ്ലോട്ടസിന്റെയും വെർജിലിന്റെയും സിസറോയുടെയും കൃതികൾ അദ്ദേഹം വായിച്ചുകൂട്ടി. എന്നാൽ ഈ സ്വപ്നം ജെറോമിനെ മാറ്റി ചിന്തിപ്പിച്ചു. ദൈവവചനത്തിന് പ്രാമുഖ്യം നൽകണമെന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ടായി. പിൽക്കാലത്ത് ദൈവപാരംഗതനായി മാറിയ ജെറോമിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു അനുഭവമായിരുന്നു അത്. യുസേബിയസ് ഹൈറോണിമസ് സോഫ്രോണിയസ് എന്നാണ് വിശുദ്ധ ജെറോമിന്റെ യഥാർത്ഥ പേര്. 340 വടക്കു കിഴക്കൻ ഇറ്റലിയിലെ ഒരു ചെറിയ പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 360 പോപ്പ് ലിബേരിയൂസ് ആണ് ജെറോമിന് ജ്ഞാനസ്നാനം നൽകിയത്. ഡാൽമാത്തിയ എന്നറിയപ്പെട്ട ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന വിശുദ്ധ ജെറോമിന്റെ ചിത്രങ്ങളിൽ ഒരു സിംഹത്തെക്കൂടെ പലപ്പോഴും കാണിക്കാറുണ്ട്. കാരണം തന്റെ വിശ്വാസ തീഷ്ണത കൊണ്ട് ഡെൽമാത്തിയയിലെ സിംഹമെന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പിതാവ് ജെറോമിന് നല്ല വിദ്യാഭ്യാസം നൽകി. നിർഭാഗ്യവശാൽ അവൻ അതോടൊപ്പം ആനന്ദവും വിനോദങ്ങളും തിരഞ്ഞുപോകുന്ന ലൗകിക വഴിയും പഠിച്ചു. ധീഷണാപരമായ ജിജ്ഞാസ ജെറോമിനെ അനേകം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി. കഠിന പ്രലോഭനങ്ങളാൽ ബുദ്ധിമുട്ടിയ കാലത്ത് 33 വയസ്സുള്ളപ്പോൾ സിറിയയിൽ തെക്കുകിഴക്കൻ അന്ത്യോക്കിയയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയുള്ള ഉഗ്രമരുഭൂമിയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചയാളാണ് ജെറോം. പിന്നീട് 4 കൊല്ലം മരുഭൂമിയിൽ കഠിന പ്രായച്ചിത്ത പ്രവൃത്തികളിലും പഠനത്തിലും ചെലവഴിച്ചു. ഒരു ജൂത സന്യാസിയിൽ നിന്ന് കഷ്ടപ്പെട്ട് ഹീബ്രു പഠിച്ചെടുത്തു. അന്ത്യോക്യയിലെ മെത്രാനായിരുന്ന വിശുദ്ധ പൗളിനൂസിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ച ജെറോം 380 കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് അവിടുത്തെ മെത്രാനായിരുന്ന വിശുദ്ധ ഗ്രിഗറിയിൽ നിന്ന് തിരുവചനം പഠിക്കാനായി പോയി. 2 വർഷം കഴിഞ്ഞപ്പോൾ പോപ്പ് ഡമാസസ് റോമിൽ നടത്തിയിരുന്ന ഒരു സൂനഹദോസിൽ സംബന്ധിക്കാനും സെക്രട്ടറിയാകാനും അദ്ദേഹത്തെ വിളിപ്പിച്ചു. തിരുവചനങ്ങളിലുള്ള ജെറോമിന്റെ അഗാധ പാണ്ഡിത്യം അത്രയ്ക്കും സ്വാധീനിച്ചതുകൊണ്ട് പോപ്പ് അദ്ദേഹത്തെ സ്വന്തം സെക്രട്ടറി ആക്കി നിയമിച്ചു. ഗ്രീക്ക് ഭാഷയിലായിരുന്ന പുതിയ നിയമത്തെ ലാറ്റിനിലേക്ക് മാറ്റാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഗ്രീക്കിലും ഹീബ്രുവിലും ലഭ്യമായിരുന്ന വിശുദ്ധ ഗ്രന്ഥം മുഴുവനും അദ്ദേഹം ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ഏറെ ശ്രമകരമായ ആ ജോലിക്ക് 30 വർഷത്തിലധികം ചെലവാക്കേണ്ടി വന്നു. ഉൾഗാത്ത എന്നാണ് അദ്ദേഹം തയ്യാറാക്കിയ ലാറ്റിൻ പരിഭാഷ വിളിക്കപ്പെടുന്നത്. തെൻഡ്രോസ് സൂനഹദോസിൽ അത് സഭയുടെ ഔദ്യോഗിക ലാറ്റിൻ ബൈബിളായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഭാഷകളിലുള്ള അദ്ദേഹത്തിന്റെ പരിജ്ഞാനം, ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള വിവിധ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള അനുഭവങ്ങൾ, പരന്ന യാത്രകൾ, പ്രായശ്ചിത്ത ജീവിതം, എല്ലാം തിരുവചനങ്ങൾ ഏറ്റവും നന്നായി വിവർത്തനം ചെയ്യുന്നതിലും വ്യാഖ്യാനിക്കുന്നതിലും അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹത്തിന്റെ തിരുവചന വ്യാഖ്യാനങ്ങളും ജ്ഞാനദീപ്തിയുള്ള സമ്മേളനങ്ങളും ആത്മാവിനെ ഉണർത്തുന്ന എഴുത്തുകളും ജെറോമിന് അനേകം അനുയായികളെ നൽകി. അതിൽ റോമിലെ ധാരാളം ക്രൈസ്തവ വനിതകളും ഉൾപ്പെട്ടിരുന്നു. അവരിൽ ഏറെ പേർ വിശുദ്ധരായി മാറി. പോപ്പ് ഡമാസസ് 384 കാലം ചെയ്തു കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം ജെറോം റോമിനോട് വിട പറഞ്ഞു. സൈപ്രസും അന്ത്യോക്കയും കടന്ന് വിശുദ്ധ നാട്ടിലേക്ക് പോയി. ബേത്ലഹേമിൽ ഈശോയുടെ ജനന സ്ഥലത്തുള്ള ബെസിലിക്കടുത്ത് പുരുഷന്മാർക്ക് വേണ്ടി ആശ്രമവും സ്ത്രീകളുടെ 3 സമൂഹങ്ങൾക്കായി ഭവനങ്ങളും പണിതു. രക്ഷകന്റെ ജന്മസ്ഥലത്തിനടുത്ത് വലിയൊരു ഗുഹയിൽ അദ്ദേഹം പോയി പാർത്തു. തീർത്ഥാടകർക്കായി ഒരു വിദ്യാലയവും ഒരു സത്രവും പണിതു. ജോസഫും മേരിയും ഒരിക്കൽ കൂടി ബെത്ലഹേം സന്ദർശിച്ചാൽ അവർക്ക് താമസിക്കാൻ ഇടമുണ്ടാകുന്നതിനു വേണ്ടിയാണ് സത്രം പണിതെന്ന് അതേക്കുറിച്ച് പറയപ്പെടുന്നു. ഇങ്ങനെയെല്ലാമായിരുന്നെങ്കിലും ക്ഷിപ്രകോപിയായിരുന്ന അദ്ദേഹം നാവുകൊണ്ടും തൂലിക കൊണ്ടും എതിരാളികളെ പഞ്ഞിക്കിടുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ശത്രുക്കളും ധാരാളം. എന്നിരുന്നാലും സഭയിലെ വലിയ അനുതാപികളിൽ ഒരാളായി ജീവിതകാലത്തിന്റെ 2 പകുതിയായ 40 വർഷം ചെലവഴിച്ച് ഏകാന്തതയിലും പ്രാർത്ഥനയിൽ ലയിച്ചും പഠനങ്ങളിലും കഠിന പ്രായച്ചിത്ത പ്രവൃത്തികളിലും മുഴുകിയുമാണ് തന്റെ കുറവുകൾക്ക് ക്രൂശിതനായ കർത്താവിനോട് അദ്ദേഹം മാപ്പപേക്ഷിക്കുമായിരുന്നു. സത്യത്തിനും നന്മയ്ക്കും വേണ്ടി നിൽക്കുന്നതിനിടയിൽ തന്റെ തീഷ്ണതയാൽ മുറിവേറ്റവരോടും താഴ്മയോടെ അദ്ദേഹം മാപ്പു ചോദിച്ചു. കഠിന പ്രായശ്ചിത്തങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. ഉപവാസത്താൽ എന്റെ മുഖം വിളറിയിരുന്നു. എന്നിട്ടും ആസക്തികളുടെ ആക്രമണം എനിക്ക് അനുഭവപ്പെട്ടു. മരണത്തിന് മുൻപേ മരിച്ച പോലെ തണുത്ത എന്റെ ശരീരത്തിലും ഉണങ്ങിപ്പോയ മാംസത്തിലും വികാരങ്ങൾക്ക് അപ്പോഴും ജീവിക്കാൻ കഴിഞ്ഞിരുന്നു. ശത്രുവിനൊപ്പം തനിച്ചായി പോയ ഞാൻ ആത്മാവിൽ എന്നെ തന്നെ യേശുവിന്റെ കാലക്കിലേക്ക് എറിഞ്ഞുകൊണ്ട് എന്റെ കണ്ണീരുകൊണ്ട് അവന്റെ പാദങ്ങളെ നനച്ച് ശരീരത്തിന്റെ കടിഞ്ഞാണിട്ട് ഉപവാസത്തിൽ അനേകം ആഴ്ചകൾ കഴിഞ്ഞു. സാത്താന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായി രക്തമൊഴുകുന്നതുവരെ വിശുദ്ധ ജെറോം തന്റെ നെഞ്ചിൽ കല്ലുകൊണ്ട് ഇടിച്ചിരുന്നുവത്രേ. പ്രായച്ചിത്തങ്ങളാലും കഠിന പ്രയത്നങ്ങളാലും ക്ഷീണിതനായ അദ്ദേഹം 2 കൊല്ലം നീണ്ടുനിന്ന അസുഖത്തെ തുടർന്ന് 420 സെപ്റ്റംബർ 30 ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ബേത്ലഹേമിലെ ബെസിലിക്കയിൽ അദ്ദേഹത്തെ അടക്കി. പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ റോമിലേക്ക് അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ടുപോയി. ഇന്നത് വിശുദ്ധ മരിയ മേജർ ബെസിലിക്കയിലുണ്ട്.